നമുക്ക് പിന്നെയും നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തിലേക്ക് പോകാം. മത്തായി 28:20. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ സകല ജാതിയിലുമുള്ള എല്ലാ ശിഷ്യന്മാരെയും പഠിപ്പിക്കണം. യേശു പഠിപ്പിച്ചതെല്ലാം, അവൻ പഠിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്തതെല്ലാം പ്രമാണിപ്പാൻ, ഇതാണ് നമ്മുടെ വിഷയം. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ പ്രസ്താവനകളെ പറ്റിയായിരുന്നു. നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത് മത്തായി 5:19 വരെയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 20-ാം വാക്യമാണ്. നമ്മൾ യേശു പറഞ്ഞത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അനേകർ ഇത് മയപ്പെടുത്തി യേശു അർത്ഥമാക്കാതെ അവർ പഠിപ്പിക്കുന്നു. അതിന് കാരണം അവർക്ക് ആ നിലവാരത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ അതിന്റെ നിലവാരം താഴ്ത്തിക്കൊണ്ടുവന്നു. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ദൈവവചനത്തെ കാണുമ്പോൾ അവിടെ നിങ്ങൾ എത്തിയില്ല, നിങ്ങളുടെ നിലവാരത്തെക്കാൾ വളരെ ഉയർന്നതാണത്, നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട്. അതിലൊന്ന്, അത് അങ്ങനെ തന്നെ അർത്ഥമാക്കിയാണോ പറഞ്ഞത്? അത് ഒരു പൊതുവായ തത്വം പറഞ്ഞതാണ്, കൃത്യമായിട്ട് അങ്ങനെയല്ല. ഉദാഹരണത്തിന് ഫിലിപ്പി ലേഖനം 4:4 പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അതിനർത്ഥം എപ്പോഴും എന്നല്ല, മിക്ക സമയത്തുമെന്ന് നമുക്ക് പൊതുവായിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യത്തിൽ ജയിച്ചു, ആ ദൈവത്തിന്റെ നിലവാരം താഴോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ നിലവാരത്തിലാക്കി, അങ്ങനെ നിങ്ങൾ അത് ആചരിക്കുന്നു എന്ന് ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടി. എന്നാൽ ആത്മീയനായ ഒരു മനുഷ്യൻ ദൈവവചനം എന്താണോ അതിനെ അങ്ങനെ എടുക്കും. അവനിങ്ങനെ പറയും, ഞാൻ 24 മണിക്കൂറും ദൈവത്തിൽ സന്തോഷിക്കണം. അപ്പോൾ തന്നെ അവൻ താഴ്മയായി അംഗീകരിക്കും, കർത്താവ് ഞാൻ ഇതുവരെ അവിടെ എത്തിയില്ല. ഞാൻ ചിലപ്പോഴൊക്കെ സന്തോഷിക്കുന്നവനാണ്, ചിലപ്പോൾ പിറുപിറുക്കും, ഞാൻ പലപ്പോഴും കോപിക്കുന്നു, ഞാൻ എല്ലാ സാഹചര്യത്തിലും സന്തോഷിക്കുന്ന ഒരാളല്ല. ദൈവവചനം പറയുന്ന പോലെ എല്ലാത്തിനും നന്ദി കരയേറ്റുന്ന ആളുമല്ല. ഞാനത് അംഗീകരിക്കുന്നു, കർത്താവ് എന്നെ അവിടേക്ക് കൊണ്ടുവരണേ. അങ്ങനെയുള്ള ഒരാളാണ് അവിടെ എത്തുന്നത്. ദൈവത്തിന്റെ നിലവാരത്തെ തന്റെ നിലയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന ആൾ ഒരിക്കലും ആ നിലവാരത്തിൽ എത്തുന്നില്ല. അവൻ നിത്യതയിൽ കണ്ടെത്തും, തന്റെ ജീവിതകാലം മുഴുവൻ അവൻ അനുസരണക്കേട് ജീവിക്കായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ നിലവാരം അതുപോലെ അംഗീകരിക്കുക. അംഗീകരിക്കുക, ഞാൻ വേണ്ടതുപോലെ അത് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഓർത്തിരിക്കുക. മത്തായി 5:20. യേശു പഠിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്തതെല്ലാം നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, അതിലധികമല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓർക്കുക, പരീശന്മാരുടെ നീതി അത് വളരെ ഉയർന്ന ഒന്നായിരുന്നു. അവരു 10 കൽപ്പനകൾ ആചരിച്ചു. ധനികനായ ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്നു, ഞാൻ എല്ലാ കൽപ്പനകളും ആചരിക്കുന്നു. യേശു അതിനെ ചോദ്യം ചെയ്തില്ല. നിശ്ചയമായിട്ടും 10-ാമത്തെ കൽപ്പന അവനോ മറ്റാർക്കുമോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ബാക്കി 9 അവരാചരിച്ചു, 10-ാമത്തേത് ആന്തരികമായിരുന്നു. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്നാൽ അവരാ കൽപ്പനകളൊക്കെ ആചരിച്ചു. പഴയ നിയമത്തിൽ പറയുന്ന 600-ഓളം കൽപ്പനകൾ അവര് അനുഷ്ഠിക്കുന്നവരെ ആയിരുന്നു. അവരത് അനുഷ്ഠിച്ചു. പരീശന്മാർ ഇക്കാര്യത്തിൽ പ്രശംസിച്ചു. അവർ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപസിക്കും. അവരുടെ എല്ലാ വരുമാനത്തിലും അവർ 1/10 കൊടുക്കുന്നവരായിരുന്നു. നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കവിയണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നീ ദിവസം 3-ൽ കൂടുതൽ പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്നാണോ? ആഴ്ചയിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപസിക്കണമെന്നാണോ? 10% കൂടുതൽ കൊടുക്കണമെന്നാണോ? നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അളവിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നമ്മൾ ലോകത്തിന്റെ മനസ്സുള്ളവരാണ്. നാം എത്രത്തോളം ലൗകികരാണോ അത്രത്തോളം സംഖ്യയുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കും, കണക്കായിരിക്കും. ഒരു സഭയെ നാം വിധിക്കുന്നത് ആ സഭയിൽ എത്ര പേരുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അവരുടെ ജീവിതത്തിന്റെ മൂല്യത്തെ അടിസ്ഥാനമാക്കിയായിരിക്കില്ല. നമ്മൾ ചിന്തിക്കും, നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്നറിയും, 35,000 പേർ ഒരു സഭയിൽ ഒരുമിച്ച് കൂടിയാൽ എന്ന് ചിന്തിക്കും. എന്നാൽ അതല്ല അവൻ പറഞ്ഞത്. അതാ 11 ശിഷ്യന്മാരെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ലോകം നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്നറിയും. എത്ര പേരുണ്ടെന്നുള്ള ഒരു പ്രശ്നമല്ല, ശിഷ്യന്മാർ കൂടി വരുന്ന ഒരു പ്രാദേശിക സഭയുടെ യഥാർത്ഥ ലക്ഷണം അവർ തമ്മിൽ സ്നേഹിക്കുമെന്നുള്ളതാണ്. യേശു എപ്പോഴും ഊന്നി പറഞ്ഞത് അതിന്റെ മൂല്യത്തെ പറ്റിയാണ്. ഇന്നത്തെ ക്രിസ്തീയത, ഇന്നത്തെ സുവിശേഷീകരണ സംഘങ്ങൾ, ഇന്നത്തെ മെഗാചർച്ചുകൾ സംഖ്യയാണ് ഊന്നി പറയുന്നത്. നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട്, നിങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു, വർഷത്തിൽ എത്ര സ്തോത്രകാഴ്ച കിട്ടും, ഈ കാര്യങ്ങളിലൊക്കെയാണ് അവരെ സന്തോഷിക്കുന്നത്. പ്രസംഗകരെ, ഞാൻ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഞാൻ എത്ര പ്രസംഗം നടത്തിയിട്ടുണ്ട്, ഞാൻ എത്ര ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, ഞാൻ എത്ര ടിവി പ്രോഗ്രാമുകളിൽ പ്രസംഗിക്കുന്നുണ്ട്. ജഡികരായ വിശ്വാസികൾ ഈ കാര്യങ്ങളിലൊക്കെയാണ് പ്രശംസിക്കുന്നത്. യേശു എപ്പോഴും ഊന്നി പറയുന്ന അതിന്റെ മൂല്യത്തെയാണ്. ഉപ്പ് അതിന്റെ ക്വാളിറ്റി, വെളിച്ചം ക്വാളിറ്റി. അവന്റെ ജീവിതത്തിന്റെ അവസാനം അവന് 11 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരുടെ സംഖ്യയാണോ പ്രധാനം? എന്നാൽ അവരുടെ ജീവിത നിലവാരം നോക്കൂ. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന 11 ശിഷ്യന്മാർ, എല്ലാ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ എവിടെയാണോ? അവർക്ക് പണമോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത അങ്ങനെയുള്ള ഒരു സുവിശേഷകനെന്ന് കാണാൻ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണമെന്ന് യേശു പറഞ്ഞപ്പം യേശു അർത്ഥമാക്കിയത് അതിന്റെ മൂല്യത്തെയാണ്. അവർ എന്തൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുള്ളതെന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുന്നു, നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, എത്ര കൊടുക്കുന്നു, ഇതുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. അവൻ നോക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് എത്ര മൂല്യതയുണ്ട്. അതിനുശേഷം തുടർന്നുള്ള വാക്യങ്ങളിൽ അവൻ പറയുകയാണ്, ശരിക്കു പറഞ്ഞാൽ ആ ഗിരിപ്രഭാഷണം തീരുന്നതുവരെ ഈ ഒരു വാക്യത്തെ അവൻ വിവരിച്ചു പറയുകയാണ്. മത്തായി 5:20 വിവരിച്ചു പറയുന്നതാണ് ഗിരിപ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗങ്ങൾ. നിനക്ക് സ്വർഗരാജ്യത്തിൽ കടക്കണമോ? അതേപ്പറ്റി പല കാര്യങ്ങളും പറഞ്ഞു. ആത്മാവിൽ ദരിദ്രനായിരിക്കുക, സ്വർഗരാജ്യം അവരുടേതാണ്. മത്തായി 5:3-10 നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരെ കുറിച്ച് പറയുന്നു, അവരുടേതാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നു. പിന്നെ പറയുന്നു, ശരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എങ്ങനെയാണത്? പരീശന്മാരെ പറ്റി യേശു തന്നെ പറഞ്ഞ 2 നല്ല ഗുണങ്ങൾ അവർക്കുണ്ടായിരുന്നു. യേശു തന്നെ അവരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞെങ്കിൽ അത് നിശ്ചയമായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. ആ നല്ല 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മത്തായിയുടെ സുവിശേഷം 23:2-3 വാക്യങ്ങൾ. മത്തായി 23:2-3 വാക്യങ്ങൾ. പരീശന്മാരും ശാസ്ത്രിമാരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് അവർ ചെയ്യുവാനോ ആചരിക്കാനോട്ടോ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാം, എന്നാൽ അവരുടെ പ്രവൃത്തി പോലെ ചെയ്യരുത് താനും. അവൻ പറയുന്ന ഇതാണ്, അവർ ചെയ്യണമെന്ന് പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാം, അവരുടെ ഉപദേശം ശരിയാണ്. അതാണ് അവർക്ക് കൊടുത്ത 1 സർട്ടിഫിക്കറ്റ്. ലൗകികരായ ഹെരോദ്യരെ കുറിച്ച് ഇതവൻ പറഞ്ഞില്ല, സാധൂക്കരെ കുറിച്ചും അങ്ങനെ പറഞ്ഞില്ല. അവർ ദൂതന്മാരെയോ ഉയർപ്പിനെ കുറിച്ചോ വിശ്വസിക്കുന്നില്ല. സാധൂക്കർ പറയുന്നതെല്ലാം ചെയ്യാനായിട്ട് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചില്ല, കാരണം അവരുടെ ഉപദേശം തെറ്റായിരുന്നു. എന്നാൽ പരീശന്മാരെ കുറിച്ച് അവൻ പറഞ്ഞപ്പം അവരുടെ ഉപദേശം ശരിയായിരുന്നു. ഇതാണ് ഒരു സർട്ടിഫിക്കറ്റ്. പരീശന്മാർ കൊടുത്ത മറ്റൊരു സർട്ടിഫിക്കറ്റ് മത്തായിയുടെ സുവിശേഷം 23, അതിന്റെ 25 വാക്യം. നിങ്ങൾ കിണ്ടുകിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, അവരുടെ പുറം വളരെ വെടിപ്പാണ്. പരീശന്മാരെ കുറിച്ച് യേശു പറഞ്ഞ മറ്റൊരു സാക്ഷ്യമാണത്. അവരുടെ ബാഹ്യജീവിതം വളരെ ശരിയായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ബാഹ്യജീവിതം വളരെ വെടിപ്പുള്ളതായിരിക്കാം, അതുപോലെ നിങ്ങളുടെ ഉപദേശങ്ങളും ശരിയായിരിക്കാം, നല്ലത്. എങ്കിലും നിങ്ങൾ നരകത്തിലേക്ക് പോകുന്ന ഒരു പരീശനായിരിക്കാം. മത്തായി 23 യേശു ഇവരെക്കുറിച്ച് പറയുമ്പം നരകവിധിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തെറ്റിയൊഴിയും. പിന്നെ താഴോട്ട് പറയുന്നു ഇവിടെ മത്തായി 23:33, നിങ്ങളുടെ ഉപദേശങ്ങൾ എല്ലാം ശരിയാണ്, വളരെ നല്ലൊരു ബാഹ്യജീവിതം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞുപോകും? ഇന്നത്തെ ക്രിസ്ത്യാനികളോട് യേശു ഇങ്ങനെ പറയുമോ? നിങ്ങളുടെ ഉപദേശങ്ങളെല്ലാം ശരിയാണോ? നല്ല ഒരു ബാഹ്യജീവിതം കൊണ്ട് ആളുകൾ നിങ്ങളെ പൊഴുത്തുന്നു, പ്രിയ ക്രിസ്ത്യാനിയെ നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എന്താണ് യേശു നമ്മളിൽ നിന്ന് നോക്കുന്നത്? ഗുണത്തിൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന ഒരു നീതി നിങ്ങൾക്കുണ്ടായിരിക്കണം. ക്രിസ്ത്യാനികൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സന്ദേശമാണിത്. അനേക ഉപദേശികൾ നമ്മളെ പഠിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്നിനു പുറകെ അനേക ഉപദേശികൾ, നമ്മുടെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ടു, നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്, യേശുവിന്റെ രക്തം മാത്രം നമുക്ക് മതി. ശരി, ഏതെങ്കിലും പ്രസംഗിയെ കേൾക്കുന്നതിനപ്പുറത്ത് ദൈവവചനത്തെ വിശ്വസിക്കുക. യേശു തന്നെ പറഞ്ഞ എന്താണെന്ന് കേൾക്കുക. ഗുണത്തിൽ നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിൽ കടക്കയില്ല. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് ഏത് പ്രസംഗം നിങ്ങളോട് പറഞ്ഞാലും ദൈവവചനത്തിലെ സത്യങ്ങൾ നിങ്ങളെ കാണിച്ച് നിങ്ങളോട് പ്രസംഗിക്കുന്ന പ്രസംഗനെ കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അന്ത്യന്യായവിധിയിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. അവൻ ഇപ്പോൾ അത് വിവരിച്ചിട്ടുണ്ട്. എന്ത് നിലവാരമായിരുന്നു പരീശന്മാർക്കുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ നിലവാരം ബാഹ്യമായത് കിണ്ടികിണ്ണങ്ങളുടെ പുറം. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നല്ലത്. നിങ്ങൾ കൊലപാതകം ചെയ്യാതിരിക്കുമ്പം നിങ്ങളുടെ പുറം വിശുദ്ധമാണ്. എന്നാൽ ആ കപ്പിന്റെ അകം എങ്ങനെയാണ്? അതാണ് ചോദ്യം. നിങ്ങളുടെ ഉപദേശം ശരിയാണ്, എന്നാൽ ഈ പാത്രത്തിന്റെ അകം എങ്ങനെയാണ്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, 21-ാം വാക്യത്തിൽ കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ കൊലപാതകത്തിന്റെ വിത്തെന്താ? അത് കോപമാണ്. കൊലപാതകം വരുന്നത് കോപത്തിൽ നിന്നാണ്. അതാണതിന്റെ വിത്ത്. ഒരു ചെറിയ വിത്തിൽ നിന്ന് ഒരു വലിയ മരം വളർന്നു വരുന്നത് പോലെ കോപം എന്ന ആ വിത്ത് വളർന്നാണ് കൊലപാതകം ഉണ്ടാകുന്നത്. യേശു ആ പ്രശ്നത്തിന്റെ വേരിലേക്കാണ് പോകുന്നത്. പഴയ നിയമത്തെ നമുക്കിങ്ങനെ പറയാം, ഒരു മരത്തിൽ മോശം ഫലമുണ്ടായാൽ അതിനെ കത്രിച്ചു കളയുന്ന കത്രിക പോലെയാണ് പഴയ നിയമം. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, യേശു ആ വേര് മുറിക്കുന്ന കോടാലിയുമായിട്ടാണ് വന്നത്. അവൻ വന്ന ആ പ്രശ്നത്തിന്റെ വേരാണ് മുറിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ന്യായപ്രമാണത്തെ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന പരുവിന് മുകളിൽ പരട്ടുന്ന ഓയിൽമെന്റ് പോലെ നമുക്കതിനെ പറയാം. കൊലപാതകമോ വ്യഭിചാരമോ പോലുള്ള മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ന്യായപ്രമാണത്തിന് തടയാൻ കഴിയും. നിങ്ങൾ ആ ഓയിൽമെന്റ് പരട്ടുന്നു, അത് പോകുന്നു. വേറെ എവിടെയെങ്കിലും വരുമ്പോൾ അവിടെയും പുരട്ടുന്നു. പിന്നെ നിങ്ങളുടെ കാലിൽ വരുന്നു, അവിടെയും നിങ്ങൾ പരട്ടുന്നു. എന്നാൽ ശാസ്ത്രം അതിന് ഒരു ആന്റിബയോട്ടിക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പം ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ ഇനിയും ഓയിൽമെന്റ് തേക്കേണ്ട ആവശ്യമില്ല, ഈ ആന്റിബയോട്ടിക് കഴിച്ചാൽ അതിന്റെ വേര് തന്നെ ഇല്ലാതാവും. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ പരുവിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടും, നിനക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും. ഇതാണ് കൃപ ചെയ്യുന്നത്. കൃപ അതിന്റെ വേര് തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് അവൻ പറയുകയാണ്, കോപം നിങ്ങളെ ന്യായവിധിക്ക് യോഗ്യരാക്കി തീർക്കും. 20-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിൽ കൊലപാതകമാണ് നിങ്ങളെ ന്യായവിധിക്ക് യോഗ്യനാക്കുന്നത്. എന്നാൽ ഇന്ന് കോപം നിങ്ങളെ ന്യായവിധിക്ക് യോഗ്യനാക്കും. അതുകൊണ്ട് പഴയ പ്രമാണത്തിൽ കൊലപാതകമാണ് നിങ്ങളെ കുറ്റക്കാരനാക്കുന്നത്. എന്നാൽ പുതിയ പ്രമാണത്തിൽ നിങ്ങൾ കോപിക്കുമ്പം നിങ്ങൾ കുറ്റക്കാരനായി. ഈ കോപം നിങ്ങളുടെ ഹൃദയത്തിലാണ് ഉണ്ടായത്, നിങ്ങളുടെ വായിൽ കൂടെ അത് പുറത്തു വന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായ ആ കോപം നിങ്ങളെ കുറ്റക്കാരനാക്കി തീർക്കും. നമുക്ക് പാടില്ലാത്ത 9 മനോഭാവങ്ങളിൽ 1-ാമത്തെ മനോഭാവമാണ് ഇത്. ആദ്യവേശു 9 ശരിയായ മനോഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനിയും നമുക്ക് പാടില്ലാത്ത 9 മനോഭാവങ്ങളെക്കുറിച്ചാണ് യേശു പറയുന്നത്. അതിൽ 1-ാമത്തെ മനോഭാവം കോപമാണ്. നിങ്ങളുടെ ഉള്ളിൽ കോപമുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു മനോഭാവമാണ്. നിങ്ങൾ കുറ്റക്കാരനായി കഴിഞ്ഞു. നിങ്ങളൊന്നും ചെയ്തു കാണുകയില്ല, നിങ്ങളൊന്നും പറഞ്ഞും കാണുകയില്ല. നിങ്ങൾ ഒരാളോട് ശാരീരികമായി ഒന്നും ചെയ്തു കാണത്തില്ല, ഒന്നും പറഞ്ഞും കാണുകയില്ല, എങ്കിലും നിങ്ങൾ കുറ്റക്കാരനാണ്. എന്നാൽ ഇപ്പോൾ ആ കോപം ഒരു ചുവടും കൂടെ മുന്നോട്ട് പോകുന്നു. യേശു പറഞ്ഞ പോലെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി സംസാരിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞത് ഒഴുകുന്ന വാൽവാണ് വായി. ഈ ഹൃദയത്തിലുള്ള കോപം നിറഞ്ഞ വായിൽ കൂടെ ഒഴുകും. അതിനുശേഷം അത് വായിൽ കൂടെ നിറഞ്ഞു കവിഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയും. അങ്ങനെ നിങ്ങളുടെ ആ കോപത്തിൽ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ മുറിപ്പെടുത്തും. അപ്പോൾ നിങ്ങളെ ഉയർന്ന ഒരു കോടതിയിലേക്ക് കൊണ്ടുപോകും, സുപ്രീം കോടതിയിലേക്ക്. മുമ്പ് നിങ്ങൾ താഴെയുള്ള കോടതിയിലായിരുന്നു കുറ്റക്കാരൻ. മാനുഷിക വാക്കുകളിലൂടെ യേശു അത് കാണിച്ചു തരികയാണ്. നിങ്ങൾ വാക്കുകളിലൂടെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന കോപം പ്രകടിപ്പിക്കപ്പെടുമ്പം നിങ്ങൾ കൂടുതൽ കുറ്റക്കാരനായി തീരുകയാണ്. നിങ്ങളുടെ സഹോദരൻ നേരെ നിങ്ങളത് ഹൃദയത്തെ തന്നെ സൂക്ഷിക്കുന്നെങ്കിൽ നല്ലത്, എങ്കിലും നിങ്ങൾ കുറ്റക്കാരനാണ്. നിങ്ങളത് വായിൽ കൂടെ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കുറ്റക്കാരനായി തീരുന്നു. പിന്നെയും പറയുന്നു, നിങ്ങൾ പിന്നെയും മുന്നോട്ട് പോയാൽ, കൂടുതൽ കോപത്തോടെ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ മുറിപ്പെടുത്തിയാൽ നിങ്ങൾ അധികം നിങ്ങളുടെ കുറ്റം സുപ്രീം കോടതിക്കോ അപ്പുറത്തേക്ക് പോകും, നിങ്ങൾ നരകത്തിന് തന്നെ യോഗ്യനാവും. എന്താണ് അവൻ ഇവിടെ പറയുന്നത്? കോപം നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന 3 ചുവടുകളിൽ 1-ാമത്തെ ചുവടാണ്. ഹൃദയത്തിലുണ്ടാകുന്ന കോപമാണ് നരകത്തിലേക്കുള്ള 3 ചുവടുകളിൽ ആദ്യത്തെ ചുവടാണത്. ഏതെങ്കിലും പ്രസംഗം നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കോപിക്കുമ്പം, നിങ്ങൾ ആരോടെങ്കിലും കോപിക്കുമ്പം അത് നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, നിങ്ങളുടെ അമ്മായിമ്മ, നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ മേലധികാരി, നിങ്ങൾക്ക് ദോഷം ചെയ്ത ഒരാളായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിങ്ങളുടെ കോപം ദൈവത്തിന്റെ കണ്ണിൽ അത് കൊലപാതകത്തിന്റെ വിത്താണ്. അതിപ്പം അവിടെയുണ്ട്, നിങ്ങൾ കുറ്റക്കാരനായി. അത് നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അത് കൊലപാതകത്തിൽ എത്തിക്കാണില്ല, അതൊരുപക്ഷെ വാക്കുകളിലൂടെ ആയിരിക്കാം പ്രകടിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ കുറ്റക്കാരനായി. നിങ്ങൾ കൂടുതൽ കോപിക്കുമ്പോൾ നിങ്ങൾ ആ മനുഷ്യനെ ഒരിക്കലും കൊല്ലാതെ തന്നെ നിങ്ങൾ ആ നരകത്തിന് യോഗ്യനായി. ഇങ്ങനെയാണ് നമ്മുടെ നീതി പരീശന്മാരുടെ നീതിയേക്കാൾ കവിയേണ്ടത്. പരീശന്മാരുടെ നീതി കൊല്ലാതിരിക്കുന്നതാണ്, കൊലപാതകമാണ് അവരെ നരകത്തിലേക്ക് നടത്തുന്നത്. എന്നാൽ യേശു പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കിങ്ങനെ പറയാം, മോശ പർവ്വതത്തിലേക്ക് കരേറിപ്പോയി, 10 കൽപ്പന എഴുതിയ 2 കൽപ്പലകളുമായിട്ടാണ് മടങ്ങി വന്നത്. യേശു പർവ്വതത്തിലേക്ക് കരേറിപ്പോയപ്പം ആ 10 കൽപ്പനകളെ അവൻ തന്റെ ഗിരിപ്രഭാഷണം കൊണ്ട് മാറ്റി എഴുതി. അവൻ പറഞ്ഞു, മോശ പർവ്വതത്തിലേക്ക് കരേറിപ്പോയി കൊണ്ടുവന്ന എല്ലാ കൽപ്പനകളും ആ കൽപ്പനയുടെ പിന്നിലുള്ള ആത്മാവ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. യോഹന്നാൻ 6 യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ജഡം ഒന്നിനും പ്രയോജനമുള്ള, ആത്മാവാണ് പ്രധാനപ്പെട്ട കാര്യം. അവൻ ആ കൽപ്പനകളെ എടുത്തിട്ട് അതിന്റെ പുറകിൽ എന്തായിരുന്നു നമ്മളെ കാണിച്ചു തരികയാണ്. കൊലപാതകത്തിന്റെ, നീ സഹോദരനോട് കോപിക്കുന്നതിന് ദൈവം എതിരാണെന്ന് കാണിക്കാൻ. അത് വളരെ ഗുരുതരമായ കാര്യമാണ്. നിങ്ങൾ സഹോദരനോട് കോപിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനോഹരമായ കാര്യം, ദൈവത്തിന് അതിനും ഒരു പരിഹാരമുണ്ട്. അവൻ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, അതിനൊരു പരിഹാരവും കണ്ടു. യഥാർത്ഥ പ്രവാചകൻ ഒരു സഭയിലെ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലെ തെറ്റ് മാത്രമല്ല ചൂണ്ടിക്കാണിക്കുന്നത്, അതിനൊരു പരിഹാരവും തരും. ഒരു നല്ല ഡോക്ടറെ പോലെ, എന്താണ് രോഗമെന്ന് കണ്ടെത്തുക മാത്രമല്ല അതിന് ചികിത്സയും പറയും. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണമെന്നും അവൻ പറയുന്നു. നീ യാഗം കഴിക്കാൻ ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പം നീ മനസ്സിലാക്കുന്നു നീ പാപം ചെയ്തെന്ന്. നിങ്ങൾ ദൈവത്തിന്റെ അടുക്ക വന്ന് പറയുന്നു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, നിങ്ങൾ യാഗവുമായിട്ട് വന്നതാണ്, നിങ്ങൾ ദൈവത്തോട് ക്ഷമിക്കുന്നു. ദൈവം പറയുന്നു, അത് പോരാ, ഞാനത് സ്വീകരിക്കുകയില്ല, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നീ കൊണ്ടുവരുന്ന യാഗം ഞാൻ സ്വീകരിക്കില്ല. അത് അവിടെ തന്നെ വയ്ക്കുക. ഒന്നാമത് നിന്റെ സഹോദരന്റെ അടുക്കലേക്ക് പോക, അവനെയാണ് നീ മുറിപ്പെടുത്തിയത്. നിന്റെ യാഗവസ്തു അവിടെ വയ്ക്കുക, കാരണം നിന്റെ സഹോദരനെ മുറിപ്പെടുത്തുന്നതിനൊക്കെ ഓർമ്മയുണ്ട്. പോയി നിന്റെ സഹോദരനോട് നീ നിരന്നുകൊള്ളുക. 24-ാം വാക്യം. അതിനുശേഷം മടങ്ങി വന്ന് എന്റെ ക്ഷമ നീ ചോദിക്കുക. അതിനുശേഷം നിന്റെ യാഗം നീ കഴിക്കുക. എത്ര ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ മുറിപ്പെടുത്തിയിട്ട് നീ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോകുക, എന്നിട്ട് അവനോട് പറയുക, എന്നോട് ക്ഷമിക്കണം. ദൈവത്തിന്റെ അടുക്കലേക്ക് പോകരുത്. കർത്താവ് ഇവിടെ പറയുന്നു, എന്റെ അടുക്കലേക്കല്ല ആദ്യം വരേണ്ടത്. ദൈവത്തിന്റെ പ്രമാണം നാം മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം പോകേണ്ടത് നിങ്ങൾ മുറിപ്പെടുത്തവന്റെ അടുക്കലേക്കാണ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക പോലും ചെയ്യില്ല. വളരെ വ്യക്തമാണ്, ആദ്യം ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോകുക, ദൈവത്തിന്റെ അടുക്കലേക്കല്ല. ആദ്യം സഹോദരനോട് നിരന്നുകൊള്ളുക, അതിനുശേഷം നിന്റെ യാഗം കഴിക്കുക. ചിലർ ചോദിക്കും, ഞാൻ സഹോദരന്റെ അടുക്കലേക്ക് പോയി ക്ഷമ ചോദിച്ചു, അവൻ ക്ഷമിച്ചില്ല. നിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അവന് നിങ്ങളോട് കൈപ്പുണ്ടെങ്കിൽ അവനും ദൈവവും തമ്മിലാണ്, ദൈവം അത് നോക്കിക്കോളും. നിന്റെ ഉത്തരവാദിത്തം നീ ചെയ്തു. നിങ്ങളോട് ക്ഷമിക്കാൻ വേണ്ടി അവനെ നിങ്ങൾ നിർബന്ധിക്കേണ്ടതില്ല. നിനക്ക് കഴിയാവുന്ന നീ ചെയ്യുക, അവനുമായിട്ടുള്ള ആ കടം തീർക്കാനായിട്ട്, കാരണം നീ അവനോട് പാപം ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ ഭാവം ചെയ്തപ്പോൾ നിങ്ങൾ അവനുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങളോട് ക്ഷമിക്കുക എന്നുള്ള അവന്റെ ഭാഗം അവൻ ചെയ്തില്ലെങ്കിൽ അവനും ദൈവവും തമ്മിലാണ്. മറ്റൊരാളോട് ക്ഷമിക്കാത്ത ഒരാൾ നരകത്തിലേക്ക് പോകും, അത് നിങ്ങളുടെ വിഷയമല്ല. നീ പോയി ക്ഷമ ചോദിക്കുക എന്നുള്ള നിന്റെ ഭാഗം ചെയ്യുക, അതിനുശേഷം ദൈവത്തിന്റെ അടുക്ക വരിക. അങ്ങനെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ആത്യന്തികമായിട്ട് നരകത്തിലേക്ക് പോകും. കാരാഗ്രഹത്തിലാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അവസാനത്തെ ചില്ലിക്കാശ് കൊടുക്കുവോളം നിങ്ങൾ അവിടുന്ന് പുറത്തു വരില്ല. നിങ്ങൾ മരിച്ച നിത്യതയിലെത്തിയാൽ നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാൻ അവസരമില്ല. അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള എല്ലാ പ്രശ്നവും നാം ഇപ്പോൾ തന്നെ പരിഹരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 24-ൽ പൗലോസ് സിംഗ് പ്രകാരം പറഞ്ഞു, അതിന്റെ 16-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 24-ൽ ഫെലിക്സിന്റെ ന്യായാധിപ സഭയിൽ നിൽക്കുകയാണ്. അവനിവിടെ ഫെലിക്സിനോട് പറയുകയാണ്. അതിന്റെ 15-ാം വാക്യത്തിൽ എനിക്കൊരു പ്രത്യാശ ഉണ്ടെന്ന് അവൻ പറയുകയാണ്. നീതിമാന്മാരുടെയും നീതി കേട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, വീണ്ടും ജനിക്കപ്പെട്ട നിങ്ങളെല്ലാവരും ഈ രണ്ട് പുനരുദ്ധാനങ്ങളെ വിശ്വസിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ 1-ാമത്തെയും 2-ാമത്തെയും പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നു. യേശു യോഹന്നാൻ 5 പറഞ്ഞു, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം. ഇവിടെയും അവൻ പറയുന്നു, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനമുണ്ട്. ആളുകൾ മരിക്കുന്നു, ഒരു ദിവസം അവർ ഉയർത്തെഴുന്നേൽക്കും. നീതിമാന്മാരും നീതികെട്ടവരും. അവൻ പറയുകയാണ്, എനിക്ക് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ കാണണം, നീതികെട്ടവരുടെ പുനരുദ്ധാനത്തിലല്ല. ആ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ ഞാൻ ഉണ്ടാകേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യത്തിനു വേണ്ടി ഈ രണ്ട് ഉയർപ്പുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട്, ആ ശരിയായ പുനരുദ്ധാനത്തിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്, ഞാൻ എനിക്ക് ആകാവുന്നിടത്തോളം അവൻ പറഞ്ഞ ഇങ്ങനെയല്ല, ദൈവം എന്റെ പാപം ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതൊന്നല്ല. അത് നല്ലതാണോ? രക്ഷ യേശുവിന്റെ ക്രൂശിൽ കൂടെ മാത്രമാണ്. എന്നാൽ എന്റെ ഭാഗം ഞാൻ ചെയ്യുന്നു. ഞാൻ എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും എല്ലാ സമയത്തും കുറ്റമില്ലാത്ത മനസാക്ഷി ദൈവത്തിന് മുമ്പിലും മനുഷ്യന് മുമ്പിലും ഞാൻ സൂക്ഷിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ മാത്രമല്ല, ഞാൻ എന്റെ മനസാക്ഷി എപ്പോഴും 24 മണിക്കൂറും 7 ദിവസവും മനുഷ്യന്റെ മുമ്പാകെയും ദൈവത്തിന്റെ മുമ്പാകെയും ശുദ്ധമായി സൂക്ഷിക്കുന്നു. ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ നാം അതിനൊരു ഉദാഹരണം കാണുന്നുണ്ട്. അവൻ മഹാപുരോഹിതനോട് കോപിച്ചു. അവനത് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവൻ അതിനുവേണ്ടി ക്ഷമ ചോദിച്ചു. അപ്പോസ്തല പ്രവൃത്തി 23-ൽ അതുകൊണ്ടായിരിക്കാം അവിടെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 1-ാമത് തന്റെ സഹോദരനോട് നരന്നുകൊള്ളുക, അതിനുശേഷം വന്ന് നിന്റെ യാഗം അർപ്പിക്കുക. എഫേഷ്യർ 4:31, ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു വാക്യമാണ്. ഇവിടെ 4:31 പറയുന്നു, നിന്റെ എല്ലാ കോപവും ഒഴിഞ്ഞു പോകട്ടെ. നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് പറയുന്നു. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നിങ്ങൾ അവനെ യഥാർത്ഥത്തിൽ ദുഃഖിപ്പിക്കുകയാണ് നിങ്ങൾ ജീവിക്കുന്ന വിധം കൊണ്ട്, നമ്മൾ സംസാരിക്കുന്ന വിധം കൊണ്ട്. എഫേഷ്യർ 4:30 പറയുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ഇത് പറയുന്നതിന് മുമ്പും പിൻപും എന്താണ് പറയുന്നത്? നമ്മുടെ സംസാരം കൊണ്ട് ആകാത്തതൊന്നും നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടരുത്. അവിടെ പറയുന്ന ആ വാക്കിന്റെ ശരിയായ അർത്ഥം അഴുകിയ വാക്കെന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് നല്ല വാക്കല്ലാതെ, മറ്റുള്ളവർക്ക് കൃപ കൊടുക്കുന്നതല്ലാതെ. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് നിങ്ങളുടെ വാക്കുകൊണ്ട്. അതുകൊണ്ട് 31-ാം വാക്യം ഞാൻ എന്റെ വാക്കിൽ പറയാം, എല്ലാ കയ്പുള്ള വാക്കുകളും കോപത്തോടെയുള്ള സംസാരം, ക്രോധത്തിന്റെ വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, ദുഷിക്കുന്ന വാക്കുകൾ, ദുർഗുണമായിട്ടുള്ള എല്ലാ വാക്കുകളും നിങ്ങളെ ഒഴിഞ്ഞുപോട്ടെ. വാക്കുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എല്ലാ കോപിക്കുന്ന വാക്കുകളും, മുറിപ്പെടുത്തുന്ന വാക്കുകൾ, കയ്പുള്ള വാക്കുകൾ, എല്ലാ ആക്രോശവും അലർച്ചയും ദൂഷണവും കുറ്റപ്പെടുത്തലും എല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. കാരണം അങ്ങനെയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. എത്രമാത്രം? എല്ലാം. 31-ാം വാക്യം എല്ലാം. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എഫേഷ്യർ 4:31 നിങ്ങൾ എത്ര പേര് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണമെന്ന്? പരീശന്മാരുടെ കൂട്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറയുന്നതല്ലത്. എന്റെ ഉള്ളിൽ കോപം ഉണ്ടാകുകയും ഞാനത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? ആളുകൾക്ക് നേരെ കോപവും ഈർഷ്യയും പകയും ഒക്കെ ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ അത് കോപമാകണമെന്നില്ല. നിങ്ങൾ പറഞ്ഞത് അവർ ഗൗരവത്തിൽ എടുക്കാത്തത് കൊണ്ട് ആയിരിക്കാം അത്. അത് ഇതുപോലാണ്, ഒരാൾ നിങ്ങളിൽ നിന്ന് 100 മീറ്റർ അകലെ ആയിരിക്കുന്നു. അവർ കേൾക്കാനായിട്ട് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കണം, അത് കോപിച്ചിട്ടല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ തൊട്ടടുത്തായിരിക്കാം ഇരിക്കുന്നത്, എന്നാൽ അവന്റെ ഹൃദയം 10 മൈല് ദൂരെയായിരിക്കും. നിങ്ങൾക്ക് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും, ഞാൻ കോപത്തോടെയാണോ അല്ലയോ സംസാരിച്ചതെന്ന് ഞാൻ തിരിച്ചറിയണം. കോപത്തോടെ ആയിരുന്നു അത്. നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കരുത്. നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, അതിനകത്തൊരു കോപം ഉണ്ടായിരുന്നു. പ്രായമുള്ള ഒരാളോട് അങ്ങനെ ചെയ്യുന്നതിന് നീതീകരണമില്ല. നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ ആ ഒഴിവൊഴിവില്ല. പ്രായപൂർത്തിയായ ഒരാളോട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് മിക്കപ്പോഴും അത് കോപത്തിന്റെ ഒരു ലക്ഷണമാണ്. എല്ലാ കോപവും മാറ്റുവാൻ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കുക. അതിനെ കൊലപാതകമെന്ന് വിളിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. അങ്ങനെ നമ്മുടെ സ്വർഗീയപിതാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിളിച്ച മനുഷ്യന്റെ ഉപാവ പ്രകാശിക്കട്ടെ. നമ്മുടെ നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും കേട്ടിട്ട്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ കണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ ജീവിക്കുന്ന ആ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് ഇവിടെ കയറി വരിക എന്ന് അവിടുന്ന് ഞങ്ങളെ വിളിക്കുന്നല്ലോ. ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ ശിഷ്യന്മാരാകാനായിട്ട് പഠിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. അവിടുന്ന് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാനായിട്ട് സഹായിക്കണേ. ഈ അവസരത്തിനായിട്ട് നന്ദി കർത്താവേ. യേശുവിൻ നാമത്തിൽ ആമീൻ.